ഒന്ന് കൊരിന്ത്യർ 1:9
തന്റെ പുത്രനും നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ കൂട്ടായ്മയിലേക്ക് നിങ്ങളെ വിളിച്ചിരിക്കുന്ന ദൈവം വിശ്വസ്തൻ.
God is faithful through whom you were called into fellowship with his son Jesus Christ our Lord. ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നത്, God has called us for a fellowship. ദൈവം നമ്മളെ ദൈവത്തിൻ്റെ കൂട്ടായ്മയിലേക്ക് വിളിച്ചിരിക്കുന്നത്, ഫെലോഷിപ്പിലേക്ക്. ഇതാണ് ദൈവത്തിൻ്റെ മാസ്റ്റർ പ്ലാൻ. ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത് ദൈവവുമായിട്ടുള്ള ഒരു കൂട്ടായ്മ ബന്ധത്തിൽ ജീവിക്കാൻ വേണ്ടിയിട്ടാണ്. God has created human beings for the purpose of fellowship. കാരണം ഫെലോഷിപ്പ് ഈസ് ദി നേച്ചർ ഓഫ് ഗോഡ്. ദൈവത്തിൻ്റെ നേച്ചറാണ് കൂട്ടായ്മ. കാരണം ദൈവം ഒരൊറ്റയാനല്ല, ദൈവം ത്രിയേക ദൈവമാണ്. ട്രിനിറ്റി, ഗോഡ് ഈസ് എ ട്രിനിറ്റി. പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ്. ഫാദർ, സൺ ആൻഡ് ദ ഹോളി സ്പിരിറ്റ്. ഗോഡ് ഈസ് എ ട്രിനിറ്റി. And there is fellowship among Father, Son and the Holy Spirit. അവരുടെ ഇടയിൽ കൂട്ടായ്മയുണ്ടായിരുന്നു, ഫെലോഷിപ്പ് ഉണ്ടായിരുന്നു. ആ കൂട്ടായ്മയിലേക്ക് നമ്മളെ വിളിച്ചിരിക്കുക. God has called us into that fellowship. ഏത് ഫെലോഷിപ്പിലേക്ക്? Father, Son and the Holy Spirit. ഈ കൂട്ടായ്മയിലേക്ക് നാലാമനായിട്ട് നമ്മളെ ഇങ്ങനെ വിളിച്ചിരിക്കുക. Yes? അത് ദൈവത്തിന്റെ പ്ലാൻ. അതിനു വേണ്ടിയിട്ടാണ് മനുഷ്യരെ സൃഷ്ടിച്ചത്, ആ ഒരു കൂട്ടായ്മയിലേക്ക്. ഇനി അതുകൊണ്ടാണ് ദൈവത്തിൻ്റെ സ്വരൂപത്തിലും സാദൃശ്യത്തിലും മനുഷ്യനെ സൃഷ്ടിച്ചത്. ഗോഡ് ഹാസ് ക്രിയേറ്റഡ് മാൻ ഇൻ ഹിസ് ഓൺ ഇമേജ് ആൻഡ് ഇൻ ഹിസ് ഓൺ ലൈക്നെസ്. വൈ? ബിക്കോസ് ഗോഡ് വാണ്ട്സ് ടു ഫെലോഷിപ്പ് വിത്ത് മാൻ. മനുഷ്യനെ തൻ്റെ സ്വരൂപത്തിലും സാദൃശ്യത്തിലും സൃഷ്ടിച്ചതിൻ്റെ ഉദ്ദേശം പോലും ഈ കൂട്ടായ്മ ബന്ധം വേണ്ടിയിരുന്നുകൊണ്ടാണ്. Because if you don't have the nature of God, or if you don't have that likeness, then you cannot have fellowship with God. Aa nature illengil namukku communicate cheyan pattathilla. Namukku ee mrugangalodu communicate cheyan pattuo? Can we able to communicate with animals? Very difficult. There are some trainers there, they are struggling a lot. ഈ ആനപ്പാപ്പാമാരെ കണ്ടിട്ടില്ലേ, അവരിങ്ങനെ ഇതുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് നടത്താനെ വലത്താനെ എന്നൊക്കെ പറഞ്ഞ് കുറച്ച് നാൾ ഇങ്ങനെ പഠിപ്പിച്ച് 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 ഏറ്റവും അവസാനം എടത്താനെന്ന് പറയുമ്പം ഈ ആന പാപ്പാനെ ചുരുട്ടി ഒരടി അതാഴേക്ക്. കാരണം കമ്മ്യൂണിക്കേഷൻ പ്രോപ്പറായിട്ട് നടക്കുന്നില്ല. കാരണം കമ്മ്യൂണിക്കേഷൻ, ഫെലോഷിപ്പ് ഈസ് മോർ ദാൻ കമ്മ്യൂണിക്കേഷൻ. വാട്ട് ഈസ് ഫെലോഷിപ്പ്? ഫെലോഷിപ്പ് എന്ന് പറഞ്ഞാൽ ഹൃദയത്തിലുള്ളതെല്ലാം തുറന്നു പറയുന്ന, നന്മ മാത്രം ആഗ്രഹിക്കുന്ന, എപ്പോഴും ഒരുമിച്ചിരിക്കുന്ന ഒരു കാര്യമാണ് ഫെലോഷിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. കൂട്ടായ്മ എന്ന് പറഞ്ഞാൽ അതാ, എപ്പോഴും ഒരുമിച്ച്. പിതാവും പുത്രൻ പരിശുദ്ധാത്മാവും അങ്ങനെയല്ല, എപ്പോഴും ഒരുമിച്ചാ. ഇനി ആ ഒരു കൂട്ടായ്മയിലേക്ക് ദൈവം നമ്മളെ വിളിച്ചിരിക്കുക. ഇവിടെ സണ്ണുമായിട്ടുള്ള ഫെലോഷിപ്പിലേക്കാണ് പറഞ്ഞത്, യേശുവുമായിട്ടുള്ള ഫെലോഷിപ്പ്. 1 John 1 അവർ ഫെലോഷിപ്പ് ഈസ് വിത്ത് ജീസസ് ക്രൈസ്റ്റ് ആൻഡ് ഗോഡ് ദ ഫാദർ. ഞങ്ങളുടെ കൂട്ടായ്മ യേശുവുമായിട്ടും പിതാവുമായിട്ടാ. വീണ്ടും കൊരിന്ത്യ ലേഖനത്തിലെ ഏറ്റവും അവസാനത്തെ അധ്യായത്തിലെ അവസാനത്തെ വാക്യം അവിടെ പറയുകയാണ്, അവർ ഫെലോഷിപ്പ് ഈസ് വിത്ത് ഹോളി സ്പിരിറ്റ്. അപ്പൊ മനുഷ്യനെ കുറിച്ചുള്ള ദൈവത്തിന്റെ ഉദ്ദേശം അതായിരുന്നു, ഫെലോഷിപ്പ്, കൂട്ടായ്മ. അതുകൊണ്ടാണ് ദൈവം ആഡം ആൻഡ് ഈവ്, ഗോഡ് ഹസ് കം ഡൗൺ ആൻഡ് സ്പെൻഡ് ടൈം വിത്ത് ആഡം ആൻഡ് ഈവ്. ആദമിന്റെയും ഹവ്വയുടെയും കൂടെ ദൈവം ടൈം സ്പെൻഡ് ചെയ്യായിരുന്നു, ഫെലോഷിപ്പിംഗ് അല്ലേ, എത്ര സന്തോഷം. പാപം ചെയ്തു കഴിഞ്ഞിട്ടും ദൈവം പിന്നെയും ഇറങ്ങി വന്നു. പക്ഷേ മറ്റൊരു പ്രത്യേകതയുണ്ട്, ദൈവത്തിന്റെ ഒരു നേച്ചർ ഉണ്ട്, ദൈവത്തിന് അത് മാറ്റാൻ പറ്റത്തില്ല. അതുകൊണ്ട് പാപം ചെയ്തപ്പോൾ അവരെന്ത് ചെയ്തു, ദേ ബിക്കെയിം കേഴ്സ്ഡ്, ദേ വെന്റ് ഔട്ട് ഓഫ് ദാറ്റ് ഫെലോഷിപ്പ്. അവരതിൽ നിന്ന് പുറത്തുപോയി പാപം ചെയ്ത് കഴിഞ്ഞപ്പം. കാരണം ദൈവത്തിന്റെ നേച്ചർ ദൈവത്തിന് മാറ്റാൻ പറ്റത്തില്ല. എത്ര സ്നേഹമുണ്ടെങ്കിലും ഒരു ജഡ്ജിക്ക് നിയമത്തിന്റെ മുമ്പിൽ സ്വന്തം മകനെ ശിക്ഷ വിധിക്കാതിരിക്കാൻ കഴിയത്തില്ല എന്ന് പറഞ്ഞ പോലെ, എത്ര സ്നേഹവാനായ ദൈവമാണെങ്കിലും ആ ദൈവത്തിന് ദൈവത്തിന്റെ നേച്ചർ അനുസരിച്ച് ശിക്ഷയുമുണ്ട്. യെസ്, അതുകൊണ്ടാണ് ആദമും ഹവ്വയും ഏദൻ തോട്ടത്തിന്റെ വെളിയിൽ പോയത്. ഇനി ഞാൻ ചോദിക്കട്ടെ, അങ്ങനെ ഒരു പ്രശ്നമായിട്ട് വെളിയിൽ പോയി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അവരോട് എങ്ങനെയായിരിക്കും ഇടപെടുന്നത്? ഇപ്പൊ ഒരാളുമായിട്ട് നമുക്ക് കുടുംബമായിട്ടൊരു പ്രശ്നം ഉണ്ടായി മറ്റൊരു കുടുംബമായിട്ട്, പിന്നെ നമ്മൾ അവരുടെ മക്കളോട് പോലും ഉണ്ടത്തില്ല. പക്ഷെ ദൈവം അങ്ങനെയല്ല, ദൈവം കയിന്റെ അടുക്കലേക്ക് ഇറങ്ങി വന്നു. ഓ, ചോദ്യം എന്താണെന്നറിയോ, കയിൻ, വാട്ട് ഹാപ്പൻഡ്? യുവർ കൗണ്ടനൻസ് ഈസ് ഡൗൺ, നിന്റെ മുഖം വാടിയിരിക്കുന്നല്ലോ. ആലോചിച്ചു, കയിന്റെ മുഖം വാടിയത് കണ്ടപ്പം ദൈവം ഇറങ്ങി വന്നിരിക്കുകയാണ്, കയിനെ എന്താ നിന്റെ മുഖം വാടിയിരിക്കുന്നേ? ദൈവത്തിന് കുറച്ചും കൂടെ മനസ്സിലായി, മോഹം വാടിയപ്പം ഹൃദയത്തിനകത്ത് എന്തുണ്ട്? ഒരു പ്രശ്നമുണ്ട്. നിന്റെ ഹൃദയത്തിനകത്ത് വാട്ട് ഈസ് ദ പ്രോബ്ലം ഇൻ യുവർ ഹാർട്ട്? എന്താ നിന്റെ ഹൃദയത്തിനകത്തെ പ്രശ്നം? എന്താ? ഒരുപക്ഷെ ഇന്ന് രാവിലെ ആരോടെങ്കിലുമൊക്കെ ദൈവം സംസാരിക്കുന്നുണ്ട്, എന്താ മുഖം വാടിയിരിക്കുന്നേ? ഹൃദയത്തിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ദൈവത്തിനാ ചോദിക്കാനുള്ളേ, ബിക്കോസ് ഹീസ് എ ലവിംഗ് ഗോഡ്. സ്നേഹവാനായ ദൈവത്തിന് നമ്മളോട് ചോദിക്കാനുള്ള ചോദ്യം അതാ, എന്താ മുഖം വാടിയിരിക്കുന്നേ? ഒരുപക്ഷെ നമ്മുടെ ചുറ്റുപാടുമുള്ളവർക്ക് മനസ്സിലാക്കാൻ കഴിയുന്നില്ല, പക്ഷെ ദൈവത്തിന് നമ്മുടെ ഹൃദയം അറിയാം. There is something wrong in our heart. നമ്മുടെ ഹൃദയത്തിനകത്ത് എന്തോ ഒരു പ്രശ്നമുണ്ട്. എന്തോ പ്രശ്നമുണ്ട്. ഇനി ഇതിനേക്കാളും ഭയങ്കരമാണ് കേട്ടോ, തന്റെ സ്വന്തം പുത്രനെ പോലും ഈ ഭൂമിയിലേക്ക് ദൈവം അയച്ചു. എന്തിനു വേണ്ടിയിട്ടാ? പാപികളായ മനുഷ്യരുടെ കൈകളിൽ തകർക്കപ്പെടാനായിട്ട് സ്വന്തം പുത്രനെ ദൈവം ഈ ഭൂമിയിലേക്ക് അയച്ചു. എന്തിനാണെന്നറിയോ? ടു റീസ്റ്റോർ ദ ഫെലോഷിപ്പ് വിത്ത് മാൻ, മനുഷ്യനുമായിട്ടുള്ള കൂട്ടായ്മ പുനഃസ്ഥാപിക്കാനായിട്ട് സ്വന്തം പുത്രനെ ഈ ഭൂമിയിലേക്ക് അയച്ചു. ബിക്കോസ് ഗോഡ് വാല്യൂസ് ഫെലോഷിപ്പ്. ദൈവം അത് വാല്യൂ ചെയ്യുന്നുണ്ട്. ഒരു വ്യക്തി രക്ഷിക്കപ്പെടുമ്പോൾ He is restored into the fellowship of God. ഒരു വ്യക്തി വീണ്ടും ജനിക്കുമ്പോൾ ദൈവത്തിന്റെ കൂട്ടായ്മയിലേക്ക് അവൻ റീസ്റ്റോർ ചെയ്യപ്പെടുകയാണ്. എന്താ റീസ്റ്റോർ ചെയ്യപ്പെടുക എന്ന് പറഞ്ഞാൽ, ദൈവത്തോട് സംസാരിക്കാൻ, ദൈവത്തിൽ നിന്ന് കേൾക്കുവാൻ, ദൈവത്തിന്റെ കൂടെ നടക്കുവാൻ, ദൈവത്തോട് ചേർന്നിരിക്കുവാൻ. അയ്യാ, ഇതാ മനുഷ്യന്റെ, ദൈവത്തിന് മനുഷ്യനെ കുറിച്ചുള്ള അൾട്ടിമേറ്റ് പ്ലാൻ ഇതാ, ഫെലോഷിപ്പ്, കൂട്ടായ്മ. അത് നഷ്ടപ്പെട്ടപ്പം സ്വന്തം പുത്രനെ പോലും അയച്ചു. ഇനി നിങ്ങൾ നോക്കിയേ, പഴയ നിയമകാലത്താണെങ്കിൽ ഇനി നോഹയുടെ കാര്യം നോക്കിയേ. ഞാൻ പറഞ്ഞു ദൈവത്തിന്റെ നേച്ചർ മാറ്റാൻ പറ്റത്തില്ല, അതുകൊണ്ട് പാപം ചെയ്താൽ ശിക്ഷയുണ്ട്. ബട്ട് സ്റ്റിൽ ദൈവം ഒരാളെ തെരഞ്ഞെടുത്തിട്ട് പറഞ്ഞു, നീ ഒരു കാര്യം ചെയ്യ്, ഒരു പെട്ടകം ഉണ്ടാക്കും, മേക്ക് എൻ ആർക്ക്. എന്തിനാണെന്നറിയോ? എനിക്ക് കുറെ പേരെ ഒന്ന് ഫെലോഷിപ്പിന് വേണം, എന്റെ നേച്ചർ അനുസരിച്ച് ശിക്ഷിക്കാൻ പോവാ. പക്ഷെ സ്റ്റിൽ I made man to have fellowship with me. മനുഷ്യനോടുള്ള കൂട്ടായ്മയിലായിരിക്കാൻ ഞാൻ ആഗ്രഹിക്കുക. അതുകൊണ്ട് നീ ഒരു പെട്ടകം ഉണ്ടാക്ക്, പെട്ടകം ഉണ്ടാക്ക്, എന്നിട്ട് പ്രസംഗിക്ക്. ഓ, എന്നെ പ്രസംഗം 120 വർഷം, 120 years Noah preached. എന്താണറിയോ? Come back, repent, God is calling you, come back. Noah പ്രസംഗിക്കുക, മടങ്ങി വാ, വാ, ദൈവം നിങ്ങളെ വിളിക്കുക. നിങ്ങൾ ചെയ്ത് തെറ്റുകളൊന്നും സാരമില്ല, അതൊന്നും സാരമില്ലെന്ന്. മടങ്ങി വന്നാൽ ദൈവം നിങ്ങളെ വീണ്ടും സ്വീകരിക്കും. മടങ്ങി വന്നാൽ നിങ്ങളെ വീണ്ടും സ്വീകരിക്കും ദൈവം. അലച്ചിക്ക് 120 വർഷം പ്രസംഗിച്ചു. ഫൈനലി ഓൺലി എയ്റ്റ് എട്ട് പേരാ പെട്ടകത്തിൽ കിടന്നെ. എട്ട് പേരാ. നമുക്ക് എല്ലാ കാലഘട്ടത്തിലും ദൈവത്തിന്റെ ഹൃദയത്തിന്റെ ആഗ്രഹം അതാ, കൂട്ടായ്മ, ഫെലോഷിപ്പ്, മനുഷ്യന്റെ കൂടെ. ഇനി നമ്മളത് കാണാൻ പോകുന്ന ഒരു കാര്യമുണ്ട്, ഈ പുതിയ ആകാശവും പുതിയ ഭൂമിയും ഒക്കെ വരുമ്പം അവിടെ നിന്നറിയാവോ, ഇതാ മനുഷ്യരോട് കൂടെ ദൈവത്തിന്റെ കൂടാരം. God is tabernacled among human beings. ഇതാ മനുഷ്യരോട് കൂടെ ദൈവത്തിന്റെ കൂടാരം, ദൈവം താൻ അവരുടെ ദൈവമായിരിക്കും. പക്ഷെ സൗരങ്ങളെ, ഈ ഫെലോഷിപ്പ് നമ്മൾ ശരിക്കും നമ്മൾ എൻജോയ് ചെയ്യേണ്ടതായി കാര്യം. ഈ ഫെലോഷിപ്പ് ദൈവമായിട്ടുള്ള കൂട്ടായ്മ, നമുക്കത് അതിനുള്ള പ്രൊവിഷൻ ദൈവം ഇട്ടിട്ടുണ്ട്. രാവിലെ മുതൽ രാത്രി വരെ നമുക്ക് ദൈവത്തിന്റെ കൂട്ടായ്മയിലായിരിക്കാനായിട്ട് പറ്റും. തിരക്കേറിയ ജോലിക്കിടയിലും ഇടയ്ക്കൊന്ന് ദൈവത്തോടൊന്ന് സംസാരിക്കാനായിട്ട്, ഇടയ്ക്ക് കിട്ടുന്ന ഗ്യാപ്പുകൾക്കിടയിൽ, ആ ഗ്യാപ്പിൽ ജോലിയുടെ തിരക്കിനിടയിൽ കിട്ടുന്ന സമയത്ത് ഒരല്പസമയം ദൈവത്തോടൊന്ന് സംസാരിക്കാൻ, ദൈവത്തിന് നന്ദി പറയാൻ, ദൈവത്തോടൊന്ന് ചോദിക്കാൻ, ദൈവത്തിൽ നിന്ന് കേൾക്കാൻ. ഇനി മനുഷ്യന്റെ ഏറ്റവും വലിയ പ്രശ്നം എന്നറിയോ, ഈ കൂട്ടായ്മ, ഈ ഫെലോഷിപ്പ് ബ്രോക്കൺ ആകുമ്പോഴാണ് മനുഷ്യന്റെ യഥാർത്ഥ പ്രശ്നം. ഞാനത് പറയാൻ ആഗ്രഹിക്കുന്നു ഒന്ന് രണ്ട് ചില കാര്യങ്ങളിൽ. ഈ ഫെലോഷിപ്പിൽ ജീവിക്കുമ്പോഴാണ് സന്തോഷമുള്ളത്. എന്തുകൊണ്ടാണ് സന്തോഷമില്ലാത്തത്? ഒറ്റ റീസണേ ഉള്ളൂ, ഈ കൂട്ടായ്മ നഷ്ടപ്പെട്ടു പോകുമ്പോഴായി സന്തോഷം പോകുന്നത്. എന്തുകൊണ്ടാണ് സമാധാനം പോകുന്നത്? ഈ കൂട്ടായ്മ നഷ്ടപ്പെട്ടു പോകുന്ന ദൈവമായിട്ടുള്ള ബന്ധത്തിൽ, ദൈവമായിട്ടുള്ള ഈ കൂട്ടായ്മ. ശരിയല്ലേ? അല്ലേ? നമ്മുടെ ഈ കൂട്ടായ്മ, ദൈവത്തോടുള്ള ബന്ധം കുറഞ്ഞു പോകുമ്പം നമുക്ക് പിന്നെ പല വർഷങ്ങളായി. പക്ഷെ ഈ ബന്ധത്തിലായിരിക്കുമ്പം എപ്പോഴും സന്തോഷമാ. എന്താ ഈ കൂട്ടായ്മ നഷ്ടപ്പെടാനുള്ള ഒരു കാരണം? ഒരു പ്രധാനപ്പെട്ട രീതിയ ഞാൻ പറയാൻ ആഗ്രഹിക്കുക. ഹീബ്രൂസ് ചാപ്റ്റർ 12:14, എബ്രായ ലേഖനം 12:14 പെർസ്യൂ പീസ് വിത്ത് ഓൾ മെൻ and the sanctification without which no one will see the Lord. Kando pursue peace with all men. All nalla vaakiyo ke underline cheyidone all ella manushyarodum samadhanam aachirikkuvanadu ulsaahikkanam. Pursue nu parnal pin thudaruga na, following after. Yeah. ചോദിക്കട്ടെ, എല്ലാ മനുഷ്യരോടും നമ്മൾ സമാധാനത്തിലാണോ? ഏതെങ്കിലും ഒരാളോട് നമുക്ക് സമാധാനം ആചരിക്കാൻ കഴിയാത്തപ്പം ഇനി ആൾക്കാർ മനസ്സിലായി, ചിലർക്ക് പിടികിട്ടില്ല എന്താ ഈ സമാധാനം ആചരിക്കുക എന്ന് പറഞ്ഞാൽ. സമാധാനം എന്ന് പറഞ്ഞാൽ പോസിറ്റീവ് ആയിട്ടുള്ള ടേമാ, അതിന്റെ നെഗറ്റീവ് ആയിട്ടുള്ള ടേം പിള്ളേർ പറയും. വാട്ട് ഈസ് ഓപ്പോസിറ്റ് ഓഫ് പീസ്? Hey, somebody, war. Exactly. Yeah, peace in the opposite war, samadhanathinte opposite yuddham. Appo manasilayi alle, nammal chelarodakke oru yuddhathilanu. Aarudakke yuddham ullai? Aarudakke yuddham ullai? Everywhere. ഇന്ന് ലോകം മുഴുവൻ സമാധാനത്തിന് വേണ്ടി ഓടിക്കൊണ്ടിരിക്കുക. മിഡിൽ ഈസ്റ്റിൽ ഇസ്രായേൽ പാലസ്റ്റീൻ വാർ, ഇസ്രായേൽ ഇറാൻ വാർ ഇസ് ഗോയിങ് ടു കം. ദെൻ റേസിസം, ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആൻഡ് റെഡ് ആൻഡ് യെല്ലോ ആൻഡ് ഇങ്ങോട്ടും ഇങ്ങോട്ട് വാർ. നോക്കൌട്ട് ഗെയിം എന്ന് പറഞ്ഞ പുതിയ ഗെയിമൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. ഒരാൾ ഒറ്റയടിക്ക് താഴെ എന്നുള്ളതാണ് നോക്കൌട്ട് ഗെയിം. എവരിവെയർ ഇനി ലോകത്ത് വാറ് നടത്തി അതിന്റെ സമാധാനം നടത്താനായിട്ട് ആൾക്കാർ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ അതിനേക്കാൾ വലിയ വാർ ആ കുടുംബത്തിനകത്ത്. അങ്ങോട്ടും ഇങ്ങോട്ടും അതിൻ്റെ അകത്തും ഗ്രൂപ്പിസോ എവരിവെയർ വാർ. അവിടെ AK-47 ന്യൂക്ലിയർ ഒക്കെ ആണെങ്കിൽ ഇവിടെ അതിനേക്കാളും വലിയ സാധനം ആ കുടുംബത്തിനകത്ത്. ഇത് വാക്കുകളുടെ വാറാണ്. നിങ്ങൾക്കറിയോ ഈ യുദ്ധത്തിലൊക്കെ ഈ ഈ ന്യൂക്ലിയർ മിസൈലൊക്കെ അയക്കുന്നതിന് മുൻപ് വാർ ജയിക്കുന്ന എങ്ങനെയാണെന്നറിയോ? വാക്കുകളിലൂടെയാ. ചില സ്ഥലങ്ങളിൽ യുദ്ധത്തിന്റെ സമയത്ത് ഈ എതിർ സൈന്യം കൊണ്ട് ട്രാക്ടുകൾ കൊണ്ട് വിതരണം ചെയ്യും, താഴോട്ടിടും. എന്തിനാണെന്നറിയോ? ആ പട്ടാളക്കാരുടെ ശക്തി ക്ഷയിക്കാൻ വേണ്ടിയിട്ട്. റേഡിയോയിലൂടെയൊക്കെ പറയും, അവരുടെ ശക്തി ക്ഷയിക്കാൻ വേണ്ടിയിട്ട് ചില പരിപാടികൾ. ഇത് വാക്കുകൾ കൊണ്ടുള്ള കളിയാണ്. അതൊക്കെ ഈ ഈ വാർ ടാക്ടിക്സാണ്. അതൊക്കെയാണ് കുടുംബങ്ങളിൽ വാർ. ആരെങ്കിലും ജയിക്കുന്നുണ്ടോ? എല്ലാവരും തോക്കുക. ഏറ്റവും അധികം തോക്കുന്ന ആരെന്നറിയോ? കുഞ്ഞുങ്ങളാ തോക്കുന്നേ, കുഞ്ഞുങ്ങളാ തോക്കുന്നേ. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു സഹോദരനോട് സംസാരിച്ചു. ഒത്തിരി ഫ്രസ്ട്രേറ്റഡ് ആയിട്ട് ട്രബിൾഡ് ആയിട്ടുള്ള ഒരാൾ എന്നോട് പറഞ്ഞു, എനിക്ക് എല്ലാവരോടും ദേഷ്യമാന്ന് പറഞ്ഞു. എനിക്കൊരാളെ കാണുമ്പോഴത്തേന് കുറച്ച് അയാളെ കണ്ട് കുറച്ച് കഴിഞ്ഞ് ഒറ്റയ്ക്കിരിക്കുമ്പോൾ എനിക്ക് ഈ പുള്ളിയെക്കുറിച്ചുള്ള ചിന്ത വരും. എന്നാൽ അങ്ങനെ പറഞ്ഞല്ലോ എന്നോട്, ഇങ്ങനെ പറഞ്ഞല്ലോ. ഹൃദയത്തിൽ മുഴുവൻ ദേഷ്യം. പെട്ടെന്ന് ദൈവത്തിൻ്റെ ആത്മാവ് ഒരു ചോദ്യം ചോദിക്കാനായിട്ട് എൻ്റെ ഹൃദയത്തിൽ പ്രേരണ വന്നു. ഞാൻ ചോദിച്ചു, സഹോദര, വാട്ട് ഈസ് യുവർ റിലേഷൻഷിപ്പ് വിത്ത് യുവർ ഡാഡ് ആൻഡ് മോം? അപ്പനും അമ്മയുമായിട്ടുള്ള ബന്ധം എങ്ങനെയാന്ന് ചോദിച്ചു. പറഞ്ഞു, എൻ്റെ അപ്പനും അമ്മയ്ക്ക് എന്നെ ഇഷ്ടമല്ല, അവർക്കെന്നോട് ദേഷ്യമാ. അതിൻ്റെ കാര്യം എന്നറിയോ? അവർ തമ്മിൽ അടിയ നോക്ക്, അവർ തമ്മിൽ അടിയായതുകൊണ്ട് മക്കളെ പ്രോപ്പറായിട്ട് സ്നേഹിക്കാനോ കെയർ ചെയ്യാനോ കഴിയുന്നില്ല. മക്കളെ തമ്മിൽ വേറെ വ്യത്യാസം കാണിക്കുക. കൂടുതൽ അവനെ കൂടുതൽ സ്നേഹിച്ചു, എന്നെ അത്രമാത്രം സ്നേഹിച്ചില്ല. അവളെ കൂടുതൽ കെയർ ചെയ്തു, എന്നെ കൂടുതൽ കെയർ ചെയ്തില്ല. കാരണം അപ്പനും അമ്മയും തമ്മിൽ സമാധാനത്തിലല്ല. നമ്മൾ അറിയുന്നില്ല നമ്മുടെ നമ്മുടെ വാറുകൾക്കിടയിൽ കുഞ്ഞുങ്ങളെ എങ്ങനെ ഇത് അഫക്റ്റ് ചെയ്യുന്നു നമ്മൾ ചിന്തിക്കുന്നേയില്ല. പക്ഷേ അവരെ ഏറ്റവും കൂടുതൽ അഫക്റ്റ് ചെയ്യുന്നത്, ഡു യു നോ ദാറ്റ്? ഏറ്റവും കൂടുതൽ അവർ ഇൻസെക്യൂർ ആവും. കുഞ്ഞുങ്ങളുടെ ഏറ്റവും വലിയ പ്രശ്നം എന്നറിയോ? അവർ വീക്കായിട്ടുള്ള വീക്കാ. കുഞ്ഞുങ്ങൾ ഏറ്റവും വീക്കാ. അവരുടെ ഏറ്റവും വലിയ പ്രശ്നം ഇൻസെക്യൂരിറ്റിയാ. ഞാൻ ഓർക്കുന്നു, ഒരു പ്രാവശ്യം സ്കൂളിൽ ഒരല്പം താമസിച്ച് ചെന്നപ്പോഴത്തേന് അവരടുത്ത് പ്രാർത്ഥിക്കാൻ എനിക്ക് ഒരു ഭൂതമുണ്ട്, ഭൂതമായിട്ട് പോവില്ല. ആ പടെ ശാസനയും പ്രാർത്ഥനയും കാര്യങ്ങളെല്ലാം കഴിഞ്ഞപ്പോഴത്തേന് സ്കൂളിന്റെ ടൈം താമസിച്ച് ഓടിപ്പാഞ്ഞ് സ്കൂളിൽ ചെന്നപ്പോൾ പിള്ളേർ ഭയങ്കര കരച്ചില്. കാരണം ദേ ആർ ഇൻസെക്യൂർ. അവിടെ പ്രിൻസിപ്പളുണ്ട്, സെക്യൂരിറ്റി ഉണ്ട്, ടീച്ചേഴ്സ് ഉണ്ട്, ബട്ട് സ്റ്റിൽ ദേ ആർ ഇൻസെക്യൂർ. കാരണം പേരൻസിന് മാത്രമേ അവർക്ക് സെക്യൂരിറ്റി കൊടുക്കാൻ പറ്റുള്ളൂ. പ്രൊട്ടക്ഷൻ, കെയർ പേരൻസിന് മാത്രം കഴിയുന്ന കാര്യമാണ്. പക്ഷെ ഈ പ്രൊട്ടക്ഷൻ കൊടുക്കേണ്ടവര് വാറില്ല. അതുകൊണ്ട് കുഞ്ഞുങ്ങൾ ഇൻസെക്യൂറാ. ഞാൻ പറഞ്ഞ ആ സഹോദരനോട് ഞാൻ പറഞ്ഞു, സഹോര, ഒറ്റ കാര്യമുള്ളൂ, ഇനി സംഭവിച്ചൊക്കെ സംഭവിച്ചു, കഴിഞ്ഞതൊക്കെ കഴിഞ്ഞു, ബട്ട് യു ക്യാൻ ഡു വൺ തിങ്, എന്താണെന്നറിയാവോ? ക്ഷമിക്കുക. അപ്പനോടും അമ്മയോടും അൺകണ്ടീഷണലായിട്ട് ക്ഷമിക്കുക. അൺകണ്ടീഷണൽ ഫോർഗീവ്നെസ്. ഡോണ്ട് എക്സ്പെക്ട് എനിത്തിങ്, ജസ്റ്റ് ഫോർഗീവ് ദം ഫോർ വാട്ട് ഓൾ തിങ്സ് ദേ ഹാവ് ഡൺ. യു നോ വാട്ട് ഈസ് ദ റിസൾട്ട്? കഴിഞ്ഞ ദിവസം എനിക്ക് മെസ്സേജ് അയച്ച സഹോദരൻ, സഹോദര, ഞാൻ എൻ്റെ അപ്പനോടും അമ്മയോടും ക്ഷമിച്ചു. നോ, ഐ ആം റിയലി ഹാപ്പി. കഴിഞ്ഞ ദിവസം വരെ ഈവിൾ എന്നെ ടോർമെന്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഞാൻ ചിന്തിച്ചുകൊണ്ടിരുന്നത്, പക്ഷെ നൗ ഐ ആം റിയലി ഹാപ്പി. ഞാൻ സ്പിരിച്വലി ഗ്രോ ചെയ്യാൻ പോവാ, സ്പിരിച്വലി ഞാൻ ഗ്രോ ചെയ്യുന്നു, ഞാൻ ബാപ്റ്റിസം എടുക്കാൻ തീരുമാനിച്ചു, ഒത്തിരി സന്തോഷത്തോടു കൂടി നിൽക്കുക. എന്നെ വാട്ട് ഇസ് ദാറ്റ്? എന്താ കാര്യം? ഒറ്റ കാര്യമുള്ളൂ, എന്താണെന്നറിയോ? അൺകണ്ടീഷണൽ ഫോർഗിവ്നെസ്. ഞാൻ ചോദിക്കട്ടെ, നമ്മളങ്ങനെ ഒത്തിരി പേര് നമ്മളെ ഇങ്ങനെ അത് ചെയ്തു ഇത് ചെയ്തു എന്നൊക്കെ ചിന്തിച്ച് ആ ചിന്തകളിലാണോ ജീവിക്കുന്നത്? നമ്മൾ ചിലയിടത്ത് മറ്റുള്ളവരോട് തിരിച്ചു പറഞ്ഞതിനേക്കാൾ അധികം നമ്മൾ നമ്മുടെ മനസ്സിൽ തിരിച്ചു പറയും. ഏറ്റവും കൂടുതൽ വാർ നടക്കുന്നത് മനസ്സിലാ അല്ലേ? നമ്മൾ ഒത്തിരി പേര് ശാന്തരാ. റിപ്രസ്ഡ് ആങ്കർ എന്ന് പറയും. റിപ്രസ്ഡ് ആങ്കർ എന്ന് പറഞ്ഞാൽ നമ്മുടെ കോപത്തെ നമ്മളിങ്ങനെ ഒതുക്കി വെച്ചിരിക്കുക. ഒതുക്കി വെക്കണം. എന്നറിയോ, ഈ കോപം നമ്മൾ എന്ത് പറയും? നമ്മളിങ്ങനെ സംസാരിച്ചുകൊണ്ടേയിരിക്കും അല്ലേ? ഒരാളോട് പിണങ്ങിക്കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ജോലി എന്താ? പിണങ്ങിക്കഴിഞ്ഞ് വണ്ടി ഓടിക്കുന്നവർ സൂക്ഷിച്ചോണം, എവിടെങ്കിലുമൊക്കെ തട്ടാൻ സാധ്യതയുണ്ട്. കാരണം അറിയോ, ചിന്തകളില്ല. വണ്ടി ഇങ്ങനെ ഓടിക്കുന്നുണ്ടെങ്കിൽ ഇതൊക്കെ ഓടിപ്പോകുന്നതേ ഉള്ളൂ. ദൈവകൃപ കൊണ്ട് ഇരിക്കാൻ നിൽക്കുക. കാരണം നമ്മൾ ചിന്തകളിൽ എങ്ങനെ അവരെ കുറിച്ചുള്ള ചിന്തകൾ ഇങ്ങനെ കാട് കയറി. ദർ ഇസ് എ വാർ ഗോയിങ് ഓൺ. എന്നാലും ഇങ്ങനെ ചെയ്തല്ലോ, അതിന് പ്രതികാരം ഞാൻ ചെയ്യും. എന്നാലും പിന്നെ സെൽഫ് പിറ്റി, ഞാൻ ഇങ്ങനെ ആയി പോയല്ലോ. നമ്മുടെ സെൽഫ് വർത്ത് പോയി. നമ്മൾ ആകെപ്പാടെ മൊത്തത്തിൽ ഇങ്ങനെ നിന്ന് കറങ്ങുക അല്ലേ? ശരിയല്ലേ? ഏറ്റവും കൂടുതൽ ആൾക്കാർ ടൈം വേസ്റ്റ് ചെയ്യുന്ന എവിടെയാണെന്നറിയോ? എവിടെയാ? ചിന്തകളിൽ, മറ്റു മനുഷ്യരെ കുറിച്ചുള്ള ചിന്തകളിലാണ് ഏറ്റവും കൂടുതൽ ടൈം വേസ്റ്റ് ചെയ്യുന്നത്. പക്ഷെ ഒറ്റ കാര്യമുള്ളൂ, എന്താണെന്നറിയോ? അൺകണ്ടീഷണൽ ഫോർഗിവ്നെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യാതൊരു കണ്ടീഷനും ഇല്ലാതെ ഫോർഗിവ് ചെയ്യുക. അതാ കർത്താവ് പറഞ്ഞൊരു കാര്യം, നിങ്ങളുടെ ശത്രുക്കളെ സ്നേഹിപ്പീൻ, ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിപ്പീൻ. ലവ് യുവർ എനിമീസ്. എങ്ങനെ ഈ ശത്രുക്കളെ സ്നേഹിക്കാൻ പറ്റുന്നേ? എങ്ങനെ ശത്രുക്കളെ സ്നേഹിക്കാൻ പറ്റുമോ? നമ്മളെ ഉപദ്രവിച്ച ആൾക്കാരെ സ്നേഹിക്കാൻ പറ്റുമോ? ഇറ്റ്സ് വെരി ഡിഫിക്കൾട്ട്. കാരണം നമ്മുടെ സ്നേഹത്തിന്റെ പ്രത്യേകത, എന്തെങ്കിലും നന്മ കണ്ടാലാണ് നമ്മൾ സ്നേഹിക്കുന്നത്. അത് സ്നേഹമെന്നല്ല അതിന് പറഞ്ഞത്. അതിന് പറഞ്ഞ വാക്ക് ലവ് അല്ല. അതിന് ഇംഗ്ലീഷിൽ കുറച്ചും കൂടെ മനോഹരമാണ്. ലൈക്ക് എന്ന് പറഞ്ഞ വാക്ക് കുറച്ചും കൂടെ ബ്യൂട്ടിഫുൾ. എന്താ കർത്താവ് ലൈക്ക് യുവർ എനിമീസ് അല്ല പറഞ്ഞേ, പിന്നെന്താ പറഞ്ഞേ? ലവ് യുവർ എനിമീസ്, നോട്ട് ലൈക്ക് യുവർ എനിമീസ്. ലൈക്ക് എന്ന് പറഞ്ഞാൽ അത് നമ്മൾ എന്തെങ്കിലും മറ്റൊരാളിൽ എന്തെങ്കിലും ഗുണം കണ്ടു, എന്തെങ്കിലും നന്മ കണ്ടു, നമുക്ക് ഇഷ്ടപ്പെടുന്ന എന്തെങ്കിലും കണ്ടു, അതാണ് ലൈക്ക്. പക്ഷെ കർത്താവ് ലൈക്ക് യുവർ എനിമീസ് അല്ല പറഞ്ഞേ, ലവ് യുവർ എനിമീസ്. എന്താ ഈ ലവ് യുവർ എനിമീസ് പറഞ്ഞാൽ എന്താണെന്നറിയോ? അതാ ദൈവത്തിന്റെ സ്വഭാവം. ദുഷ്ടന്മാരുടെ മേലും നല്ലവരുടെ മേലും മഴയെ പെയ്യിപ്പിക്കുന്നു, സൂര്യനെ ഉദിപ്പിക്കുന്നു. എങ്ങനെ ദുഷ്ടന്മാരുടെ മേൽ ദൈവം മഴ പെയ്യിക്കുന്നേ? എന്ന് നന്മ കണ്ടിട്ടാ? നന്മ കണ്ടിട്ടല്ല, ദൈവത്തിന്റെ നേച്ചർ സ്നേഹമായതുകൊണ്ട് അത് ദൈവം എക്സ്പ്രസ് ചെയ്യുക. ദൈവത്തിന്റെ നേച്ചർ സ്നേഹമാണ്. അതുകൊണ്ട് ദുഷ്ടനായാലും നല്ലവനായാലും ഒക്കെ ദൈവം ഒരു ദുഷ്ടന്റെ മേലും മഴയെ പെയ്യിക്കുകയും സൂര്യൻ ഉദിപ്പിക്കുകയും ചെയ്യുക. പക്ഷെ ഞാൻ ഒരിടത്ത് ഒരു കാര്യം വായിച്ചപ്പോ എന്റെ കണ്ണ് നിറഞ്ഞു. എന്നറിയോ? God who sent the rain on the evil and the good, adhe devam, God sent his only son into this world for his enemies. Oh, adu vengara kada malai peepikan devathinu enna olle, pakshe adhe devam സ്വന്തം പുത്രനെ, ഗോഡ് സെൻഡ്, സെയിം വാക്ക് ഉപയോഗിച്ചിരിക്കുന്നു, ഗോഡ് സെൻഡ് റെയിൻ എന്ന് ഉപയോഗിച്ചിരിക്കുന്നിടത്ത് ഗോഡ് സെൻഡ് ഹിസ് ഓൺലി സൺ ഇൻ ടു ദിസ് വേൾഡ്. എന്തെങ്കിലും നന്മ കണ്ടിട്ടാണോ? അല്ല. പിന്നെ എന്ത് കണ്ടിട്ടാ? ബിക്കോസ് ഗോഡ്സ് നേച്ചർ ഈസ് ലവ്. ദൈവത്തിന്റെ സ്വഭാവം സ്നേഹമായതുകൊണ്ടാ. അതുകൊണ്ട് ദൈവം എങ്ങനെ ചിന്തിക്കുന്നറിയോ? ദൈവം മനുഷ്യരെ കണ്ടപ്പോ ചിന്തിച്ചെന്നറിയോ? പാവം പിശാച് ഇവരെ ഇങ്ങനെ വഞ്ചിച്ചല്ലോ, അതുകൊണ്ടാണല്ലോ ഇവർ ഈ പത്തറ്റിക് സിറ്റുവേഷനിലായിരിക്കുന്നത്, അതുകൊണ്ടാണല്ലോ ഇവരിങ്ങനെ ദുഷ്ടന്മാരായി പോയത്. ദൈവം നമ്മളെ കുറിച്ച് അങ്ങനെ ചിന്തിച്ചത് കൊണ്ടാ സ്വന്തം പുത്രനെ ഈ ഭൂമിയിലേക്ക് അയച്ചത്. പ്രിയ സ്വരങ്ങളെ, നമുക്കും ശത്രുക്കളെ സ്നേഹിക്കാൻ പറ്റും. എങ്ങനെയെന്നറിയോ? അവരെ കുറിച്ച് ആദ്യം ഒന്ന് ചിന്തിക്കണം. എന്നാ ചിന്തിക്കണമെന്നറിയോ? പാവം പിശാചിന്റെ കയ്യിലെ ആയുധമായി മാറുകയാണല്ലോ. പിശാചിന്റെ നേച്ചർ കറപ്റ്റ് ചെയ്തുകൊണ്ടാണല്ലോ ഇവരെങ്ങനെ ആയിപ്പോയത്. അങ്ങനെ ആദ്യം ഒന്ന് ചിന്തിക്കാൻ തുടങ്ങിയ രക്ഷപ്പെട്ടു. നമ്മളങ്ങനല്ലേ ചിന്തിക്കുന്നത്, നമ്മുടെ ചിന്ത അങ്ങനല്ല. എനിക്ക് അവകാശപ്പെട്ട തന്നില്ല, എന്നെ അങ്ങനെ പറഞ്ഞു, എന്നെ ഇങ്ങനെ പറഞ്ഞു, ഇതെല്ലാം കൂടെ ചിന്തിച്ച് 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 കാടുകയറും. നേരെ മറിച്ച് നാം അതൊന്ന് വിട്, എനിക്കിങ്ങനെ ചെയ്തില്ല, അതിന്റെ കാരണം എന്താ അറിയാം? നമ്മൾ അങ്ങനെ ചിന്തിക്കുന്നതിന്റെ കാര്യം, ബൈബിളിൽ പ്രധാനപ്പെട്ട ഒരു വാക്യമുണ്ട്, എന്നറിയോ? സ്വയത്തിന് മരിക്കുക എന്നതിന്റെ അർത്ഥം. സെൽഫ് ഇൻട്രസ്റ്റുകൾക്ക് മരിക്കണം, നമ്മുടേതായ താല്പര്യങ്ങൾക്ക് മരിക്കണം, നമ്മുടേതായ ഇഷ്ടങ്ങൾക്ക് മരിക്കണം. ഇങ്ങനെ മരിക്കുന്നിടത്ത് വെച്ച് മാത്രമേ നമുക്ക് മറ്റുള്ളവരെ കുറിച്ച് യഥാർത്ഥമായിട്ട് ചിന്തിക്കാൻ പറ്റുള്ളൂ. എന്തുകൊണ്ടാ അവൻ എനിക്ക് ന്യായമായി തന്നില്ല? അവർ ഇൻട്രസ്റ്റ്, സ്വന്തം താല്പര്യങ്ങൾ, സ്വന്തം പ്ലാനുകൾ, സ്വന്തം ഇഷ്ടങ്ങൾ, അത് ബ്രേക്ക് ചെയ്യുമ്പോഴാണ് നമ്മുടെ പ്രശ്നം ആരംഭിക്കുന്നത്. സഹോദരങ്ങളെ, ഒന്നാമത് സ്വന്ത താല്പര്യങ്ങൾക്ക് മരിക്കാനായിട്ട് നമുക്ക് ഈ ദിവസങ്ങളൊന്ന് പ്രാർത്ഥിക്കാമോ? ഒരു നിമിഷം ഒന്ന് കണ്ണടയ്ക്കാൻ നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. കർത്താവേ, ഞങ്ങളുടേതായ താല്പര്യങ്ങൾ ഒത്തിരിയുണ്ട്, അതുകൊണ്ടാണ് ഞങ്ങൾക്ക് പലപ്പോഴും ഞങ്ങളുടെ ഹൃദയം വേദനിക്കുന്നത്. ഹെൽപ്പ് അസ് ലോർഡ്, ഞങ്ങളെ സഹായിക്കണേ, ഞങ്ങളെ സഹായിക്കണേ. കർത്താവ്, ഞങ്ങൾക്ക് തന്നെ മരിച്ചവരായിരിക്കാനായിട്ട് ഞങ്ങളെ സഹായിക്കണേ. പ്രൈസ് ലോർഡ്. സഹോദരങ്ങളെ, ഞാൻ പറഞ്ഞത് ഞാൻ അവസാനിപ്പിക്കുക. ഇപ്പൊ സ്നേഹം എന്ന് പറഞ്ഞാൽ മറ്റുള്ളവരുമായിട്ട് ബന്ധപ്പെടുന്ന കാര്യമല്ലത്, നമ്മുടെ ഉള്ളിൽ ദൈവസ്നേഹത്താൽ നിറയപ്പെടുമ്പോൾ, ദൈവസ്നേഹത്താൽ നിറയപ്പെട്ട് പരിശുദ്ധാത്മാവിനാൽ ദൈവസ്നേഹത്താൽ നിറയപ്പെടുമ്പോൾ നമുക്ക് മറ്റുള്ളവരെ ക്ഷമിക്കാൻ പറ്റും, മറ്റുള്ളവരെ അവരുടെ കുറവുകളൊക്കെ ഉണ്ടെങ്കിൽ സ്നേഹിക്കാൻ പറ്റും. കാരണം അതിനാ ദൈവം തന്റെ ആത്മാവിനെ നമ്മുടെ ഉള്ളിലേക്ക് തന്നിരിക്കുന്നേ. പ്രൈസ് ദി ലോർഡ്. സഹോദരങ്ങളെ, ഞാൻ ചോദിക്കട്ടെ, പെർസ്യൂ പീസ് വിത്ത് ഓൾ മെൻ. എല്ലാ മനുഷ്യരോടും സമാധാനം ആചരിക്കണം. ഞാൻ വീണ്ടും ചോദിക്കുക, ഒരുപക്ഷെ നമ്മൾ ദൂരെ ആയതുകൊണ്ട് പലപ്പോഴും സമാധാനത്തില്ല, നാട്ടില, നമ്മുടെ റിലേറ്റീവ്സ് മുഴുവൻ അല്ലേ, മിക്കവാറും വേറെ റിലേറ്റീവ്സ് നാട്ടില, അതുകൊണ്ടൊരു സമാധാനമുണ്ട്. പക്ഷെ നമ്മൾ നാട്ടിൽ ചെല്ലുമ്പം എല്ലാ സമാധാനം പോവാ. അപ്പൊ നമ്മൾ പറഞ്ഞതെന്നറിയോ, അവര് ശരിയല്ലാത്തത് കൊണ്ടാണ് ഈ കുടുംബത്തിൽ സമാധാനം ഇല്ലാത്തത്. എളുപ്പമല്ലേ, ബ്ലെയിം അവരതല്ലോട്ട് ഇട്ടു. ആ അവര് ശരിയല്ല, അമ്മായിയപ്പൻ ശരിയല്ല, അമ്മായിയമ്മ ശരിയല്ല, നാത്തൂനൊട്ടും ശരിയല്ല, അളിയനാണെങ്കിൽ എന്നെ മൈൻഡ് ചെയ്യുന്ന പോലുമില്ല. ശരിയല്ലേ, നമ്മളെപ്പോഴും ബ്ലെയിം അവരുടെ മേലിടുക, അവര് ശരിയല്ലാത്തത് കൊണ്ടാണ് ഇവിടെ കുടുംബത്തിൽ സമാധാനം ഇല്ലാത്തത്. എന്നിട്ട് പറയാണേ, ഓ നാട്ടിൽ പോകാത്തോണ്ട് എന്തോ ഒരാശ്വാസോ. നോ, നാട്ടിൽ പോകാത്തത് തോന്നും അല്ല പ്രശ്നം, പ്രശ്നം നിങ്ങളുടെ ഉള്ളിലാണ്, അല്ലെങ്കിൽ നമ്മുടെ ഉള്ളിലാ. എന്താണെന്നറിയാവോ, സ്വയത്തിന് മരിച്ചിട്ടില്ല, സ്വന്തം താല്പര്യങ്ങൾ, സ്വന്തം പ്ലാനുകൾ, സ്വന്തം ഇഷ്ടങ്ങൾ, അതിന് മരിക്കാത്തത് കൊണ്ടാണ് പ്രശ്നം, അതാ പ്രശ്നം. രണ്ടാമത്, ദൈവസ്നേഹം എന്താണെന്ന് തിരിച്ചറിയുന്നില്ല. നമുക്ക് ലൈക്കേ അറിയുള്ളൂ, നല്ലതൊക്കെ ചെയ്യുകയാണെങ്കിൽ നമുക്കിഷ്ടം, എന്തെങ്കിലും ദോഷം ചെയ്താൽ പിന്നെ നമ്മൾ അവിടെ കൊണ്ട് ബന്ധം മുറിക്കും. എത്രയോ ബന്ധങ്ങൾ മുറിച്ചല്ലേ, അല്ലേ? അതൊന്ന് പുതുതായിട്ടൊന്ന് വെച്ച് കെട്ടാൻ ദൈവം പറയുന്നേ, മുറിച്ചു കളഞ്ഞ ബന്ധങ്ങൾ ഒന്ന് വെച്ച് കെട്ടാനായിട്ട്. എവിടേക്കാണെന്നറിയോ, ഒന്ന് സഭയിൽ, സഭയിൽ നമുക്ക് ബന്ധങ്ങൾ മുറിച്ചു കളയാൻ പറ്റും. Pursue peace with all men. എന്റെ സമയം, I'm running short of time. എനിക്ക് ചില കാര്യങ്ങൾ കൂടെ പറയണമെന്ന് ആഗ്രഹമുണ്ട്. മറ്റൊരു കാര്യം, സോരങ്ങൾ, നമ്മൾ സൽബറു പറഞ്ഞ ഞാൻ ഒന്ന് കണ്ടിന്യൂ ചെയ്യുക. സമാധാനമുണ്ടാക്കുന്നവർ ഭാഗ്യവാന്മാർ. ഞാൻ ചോദിക്കും, നമ്മൾ സമാധാനം ഉണ്ടാക്കുന്നവരാണോ? എക്സാമ്പിൾ പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഒരാൾ ചർച്ചിലെ ഒരാൾ നമ്മളോട് ഒന്ന് വേറൊരാളുടെ വിഷമം പറഞ്ഞു. ആ പുള്ളിക്കാരൻ എന്നെ കഴിഞ്ഞ ദിവസം കുറെ വഴക്ക് പറഞ്ഞു കേട്ടോ. നമ്മളെങ്ങനെയായിരിക്കും അവരോട് സംസാരിക്കുന്നത്? ആ അയാൾ പണ്ട് പോലെ അയാൾ അങ്ങനെയാ, ഇതുവരെയും ശരിയായിട്ടല്ല, എന്തിനാണോ ജാനപ്പെട്ടെ. നമ്മൾ അധികം ചോദ്യമാ, ഇതാ പ്രശ്നം. ഒരാള് എന്ന് പറഞ്ഞാൽ, നമ്മുടെ നാട്ടിൽ തന്നെ വരുന്ന വാക്കുണ്ട്, എരിതീയിൽ എണ്ണ ഒഴിക്കുക എന്ന്. എന്ന് പറഞ്ഞാൽ തീ ഇങ്ങനെ കത്തിക്കൊണ്ടിരിക്കുമ്പോൾ ഇച്ചിരി എണ്ണയും കൂടെ ഒഴിക്കുകയാണ്, പിന്നെ എന്ത് ചെയ്യും, ഈ തീ ആളിക്കത്തും. ആ പുള്ളിക്കാരൻ വന്നത് നമ്മളൊരു ആശ്വാസമൊക്കെ പറഞ്ഞു കരുതി, പോട്ട സോര സാരമില്ല, അത് കേൾക്കാൻ അദ്ദേഹം ആഗ്രഹിച്ചത്. പക്ഷെ നമ്മൾ എന്ത് ചെയ്യുന്ന അറിയാവോ, എരിതീയിൽ എണ്ണ ഒഴിച്ചു. നമ്മൾ പറഞ്ഞ അല്ലേലും ശരിയല്ല, ഈ ബ്രദർമാരെ ഇത് കണ്ടിട്ടൊന്ന് മൈൻഡ് ചെയ്യുന്ന പോലില്ലല്ലോ, അവരും സപ്പോർട്ടായക്ക്.
ഇത് ഞാൻ പത്ത് പേരോട് പറയും. അതുകൊണ്ടാണ് സഭയില് ഭിന്നത ഉണ്ടാക്കുന്നവനെ ഒന്ന് രണ്ട് വട്ടം ബുദ്ധി ഉദ്ദേശിച്ച് അവനെ എന്ത് ചെയ്യണം, ഒഴിച്ചു കളയുക എന്ന് പറഞ്ഞ്. എന്ന് പറഞ്ഞ കാര്യം എന്തറിയോ, ക്വാറന്റൈൻ ചെയ്യുക എന്ന് പറയും. ക്വാറന്റൈൻ ചെയ്യുക എന്ന് പറഞ്ഞാൽ വലിയ കോളറായും ചിക്കൻ ബോക്സ് ഒക്കെ വരുമ്പോഴത്തേന് എന്ത് എന്നാ സംഭവിക്കുന്ന അറിയോ, ഇത് ഇത് ഉള്ളവരെ മാറ്റി പാർപ്പിക്കും. കാരണം അല്ലെങ്കിൽ എല്ലാം പരക്ക് മൊത്തത്തിൽ പടരും. നമ്മുടെ ഈ ഇവിടെ അപ്പുറത്തൊരു ഹോസ്പിറ്റൽ ഉണ്ട്, ഇന്ദിരാറിന് അപ്പുറത്തൊരു ഹോസ്പിറ്റലിൽ വരുന്ന ഐസൊലേഷൻ ഹോസ്പിറ്റൽ. ആ അതന്നെ. അപ്പൊ ഈ സഭയിൽ നിന്ന് അവരെ എന്നെ ഒന്നിരട്ടം പറഞ്ഞതിന് ശേഷം അവരെ ഒഴിച്ചു കളയാന്ന് പറഞ്ഞതിന്റെ കാര്യം എന്നറിയോ, ഐസൊലേറ്റ് ചെയ്യണം. കാരണം എന്നറിയോ, ഇതല്ലെങ്കിൽ കോളറ പോലെയാ, അല്ലെങ്കിൽ ഇത് ചിക്കൻ ബോക്സ് പോലെയാ, ഇത് മൊത്തത്തിൽ കയറി അങ്ങ് എല്ലാരും കയറി അങ്ങ് എന്ത് ചെയ്യും, പിടിക്കും. അപ്പം അവരോട് പിണക്കൊണ്ടായിട്ടല്ല, ഇവര് നശിച്ചു പോകാതിരിക്കാൻ, മറ്റുള്ളവരെ നശിപ്പിക്കാതിരിക്കാൻ ക്വാറന്റൈൻ ഒതുക്കി എന്ത് ചെയ്യുക, കുറച്ച് നാളത്തിനൊന്ന് മാറ്റി നിർത്തുക. മാറ്റി നിർത്തുമ്പം അവർക്കൊരു അനുതാപം ഉണ്ടാവും. കൂട്ടായ്മ ഇല്ലാതെ വരുമ്പോഴത്തേന്, കൂട്ടായ്മ ഇല്ലാതെ വരുമ്പോ എങ്ങനെ നിങ്ങൾക്ക് തോന്നേ, എനിക്ക് ഭയങ്കര വിഷമമാണ് കൂട്ടായ്മ ഇല്ലെങ്കിൽ. കൂട്ടായ്മ ഇല്ലാതെ വരുമ്പോൾ ദൈവമേ അനുദപിക്കാനായിട്ടൊരു സാഹചര്യം വരും, അനുദപിച്ച് മടങ്ങി വരും. പക്ഷെ ഇന്നത്തെ കുഴപ്പം എന്നറിയോ, നമ്മളങ്ങനെ ആരെങ്കിലും ക്വാറന്റൈൻ ചെയ്ത് കഴിഞ്ഞാൽ അപ്പുറത്തെ സഭക്കാരൻ നോക്കി നിൽക്കുക, അവൻ എന്ത് ചെയ്യും, ഈ ക്വാറന്റൈൻകാരെ പിടിച്ച് ആ സഭയിലോട്ട് കൊണ്ടുപോകും. കുറച്ച് നാൾ പ്രശ്നമൊന്നും ഉണ്ടാകത്തില്ല, അത് കഴിയുമ്പം അവിടെ അടുത്ത അവിടെ പ്രശ്നം ഉണ്ടാക്കും. എന്താ ചെയ്യാന്ന് പറ ആയിരക്കണക്കിന് സഭകളായപ്പോഴത്തേന് മൊത്തത്തിൽ സിറ്റുവേഷൻ, ദൈവവചനത്തിലെ പല കാര്യങ്ങളും അപ്ലൈ ചെയ്യാൻ പറ്റാത്തല്ലേ വലിയ കാര്യങ്ങൾ മാറുക. ഒരാളെ മാറ്റി നിർത്തുന്നത്, സഹോദരങ്ങളെ സഭയിൽ നിന്ന് ഒരാളെ മാറ്റി നിർത്തുന്നത്, അല്ലെങ്കിൽ ഒരാളോട് പറയാം ലോർഡ് സപ്പറിൽ പങ്കെടുക്കരുത് എന്ന് പറയുന്നതിന്റെ കാര്യം അയാളോട് ഇഷ്ടമില്ലാഞ്ഞിട്ടല്ല, അയാളെ സേവ് ചെയ്യാൻ വേണ്ടിയിട്ട്. ആദ്യം അയാളൊന്നൊന്ന് മാറി നിന്ന് കഴിയുമ്പം ഒന്ന് അനുദപിക്കുവാൻ, അയ്യോ ദൈവമായിട്ടുള്ള ബന്ധം എനിക്കിപ്പം പല പോലെ ആ സ്നേഹം കിട്ടുന്നില്ലല്ലോ, കൂട്ടായ്മ ഇല്ലല്ലോ എന്നോർത്ത് അനുദപിച്ച് മടങ്ങി വരാൻ വേണ്ടിയിട്ടാണ് ദൈവം ഈ സാഹചര്യങ്ങൾ ഒരുക്കുന്നത്. ഇനി ഞാൻ ചോദിക്കട്ടെ, നമ്മൾ സമാധാന പുത്രന്മാരാണോ? നമ്മളോട് ഒരാളൊരു കാര്യം വന്ന് പറഞ്ഞു, നമ്മളെങ്ങനെ ഹാൻഡിൽ ചെയ്യുന്നേ? ഒരാളുടെ വിഷമം വന്ന് പറഞ്ഞു, ആരെങ്കിലും ആയിക്കോട്ടെ, ഇന്ന സഹോദരൻ എന്നോട് ഇങ്ങനെ ചെയ്തു, എന്തായിക്കോട്ടെ, സഹോദരങ്ങളെ ടേക്ക് ഇറ്റ് ഇൻ എ മച്യൂർ വേ. അതുകൊണ്ടാണ് ഇവിടെ എന്നെ അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞത്, നിങ്ങളുടെ ഇടയിൽ ഈർഷ്യയും പിണക്കവും ഉണ്ട്, നിങ്ങൾ ഇപ്പോഴും ശിശുക്കളാ, യു ആർ ചിൽഡ്രൻ, പിണക്കം ഇപ്പോഴും ഉണ്ട്, അങ്ങോട്ടും ഇങ്ങോട്ടും മിണ്ടാതിരിക്കുക. സഹോദരങ്ങൾ നിങ്ങളിവിടെ ആരെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും മിണ്ടാതിരിക്കുന്നുണ്ടോ? ചിൽഡ്രൻ, പിള്ളേരാ. പക്ഷെ നമ്മുടെ ചിന്ത നമ്മൾ ഭയങ്കര മച്യൂറായി, ഭയങ്കര ആത്മീയത്തിൽ 15 വർഷമായി, നമ്മൾ ഭയങ്കര മച്യൂറാണ്. ഇപ്പം നമ്മുടെ നടപ്പും നിപ്പോ കണ്ടു കഴിഞ്ഞാൽ മച്യൂർ, പക്ഷെ മിണ്ടുന്നില്ല ചിലരോട്. കൊച്ചാ സ്പിരിച്വലി ഇതുവരെ എന്ത് ചെയ്തിട്ടില്ല. ആരോടെങ്കിലും ഒക്കെ പിണങ്ങിയിരിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ പറയട്ടെ, യോ ദൈവമേ ഞാൻ ഇത്രയും ഇമ്മച്ചുർ ആണല്ലോ എന്നുള്ള ചിന്ത നമ്മുടെ ഉള്ളിൽ വരികയുണ്ട്. പണക്കൊണ്ടോ ആരോടെങ്കിലും ഒക്കെ ആരെങ്കിലും എന്തെങ്കിലും നമ്മളോടൊന്ന് പറഞ്ഞു, പിന്നെ അവരോട് പിന്നെ വേണ്ടതില്ല. നമുക്ക് ഇഷ്ടമില്ലാത്തൊരു കാര്യമാണ് പറഞ്ഞേ, അതിലറിയാം നമ്മുടെ മെച്യൂരിറ്റി. ആരെങ്കിലും നമ്മളെന്ന് വഴക്ക് പറഞ്ഞു, പിന്നെ അവരോട് മിണ്ടത്തില്ല. മിണ്ടിയാലല്ലേ കുഴപ്പമുള്ളൂ, മിണ്ടാതിരുന്നേക്കാങ്കിൽ പ്രശ്നമില്ലല്ലോ. പിള്ളേരെങ്ങനെ അപ്പം വഴക്ക് പറഞ്ഞാൽ നേരെ അമ്മയുടെ അടുത്തു, പിന്നെ അപ്പനുമായിട്ട് തീയും ബന്ധമില്ല, കുറച്ച് ആൾ കഴിഞ്ഞ കറങ്ങി വരുന്നു, പിന്നെ അമ്മയായിട്ടാ. ഇവിടെ ഞാൻ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ ബിനോയ്വറിന്റെ അടുത്ത് എല്ലാവരും ചെല്ലുന്നേ, ബിനോയ്വർ എന്തെങ്കിലും വഴക്ക് പറഞ്ഞാൽ പിന്നെ എൻ്റെ അടുത്താ വരുന്നേ. കുഴപ്പമില്ല, ഇറ്റ്സ് ഓക്കെ, ഗുഡ്. ഞാൻ പറഞ്ഞത് ഈ ദിവസങ്ങളിൽ സഹോദരങ്ങളെ, പെർസ്യൂ പീസ് വിത്ത് ഓൾ മെൻ. കാരണം ഇതിന്റെ കുഴപ്പമാണ്. ഞാൻ അവസാനിപ്പിക്കാം, സമയം പോയി, എനിക്കറിയാം ബിനോദം സംസാരിക്കാനുണ്ട്. ഞാൻ പറഞ്ഞു വന്നത്, നമ്മുടെ ഈ മനുഷ്യരുമായിട്ടുള്ള ബന്ധം നമ്മുടെ തകരുമ്പം ദൈവവുമായിട്ടുള്ള കൂട്ടായ്മ നമുക്ക് മിസ് ചെയ്യുന്നു, അതാണ് ഇനി പറഞ്ഞു വന്നതിന്റെ അർത്ഥം, അത്രേ ഉള്ളൂ. നമുക്കതുകൊണ്ടാണ് സന്തോഷമില്ലാതെ പോകുന്നേ. മനുഷ്യരുമായിട്ടുള്ള നമ്മുടെ ബന്ധം, അവരെന്ത് നമ്മളെ ചെയ്തോട്ടെ, അവരല്ല നമ്മുടെ കാര്യങ്ങൾ തീരുമാനിക്കേണ്ടത്. മറ്റു മനുഷ്യർ ചീത്ത പറയോ തല്ലുവോ ആ നമ്മളെക്കുറിച്ച് മോശം പറയോ, അവരല്ല നമ്മുടെ ജീവിതം ഡിഫൈൻ ചെയ്യേണ്ടത്. നമ്മുടെ ജീവിതം ഡിഫൈൻ ചെയ്യേണ്ടത് ദൈവവും നമ്മും തമ്മിലുള്ള ബന്ധമാ. അവരെന്തെങ്കിലുമൊക്കെ പറയട്ടെന്നേ, നമ്മളതിനെക്കുറിച്ച് ഇങ്ങനെ ചിന്തിച്ച് ഭാരപ്പെട്ട് ആകുലപ്പെട്ട് 10 ദിവസം അതിനെക്കുറിച്ച് ചിന്തിക്കുക, എന്നാലും അങ്ങനെ പറഞ്ഞല്ലോ സഹോര, അവർ പിശാചിന്റെ കെണിയിൽ പെട്ടുകൊണ്ട് അങ്ങനെ പറഞ്ഞത്. ഇനി അവിശ്വാസികളാണെങ്കിൽ അവർ പിശാചിന്റെ നേച്ചറാണ്, അവർക്ക് പിശാജ് അവരിങ്ങനെ കുടുക്കിയത് കൊണ്ട് പിശാചിന്റെ അടിമയായി പോയതുകൊണ്ട് അവരങ്ങനെ ചെയ്തത്. തിങ്ക് അബൌട്ട് ദാറ്റ്. എന്നിട്ട് എന്ത് ചെയ്യണമെന്നറിയോ, ദൈവം സ്നേഹിച്ചതുപോലെ സ്വന്തം പുത്രനെ നൽകുവാൻ തക്ക വിധത്തിൽ ദൈവം സ്നേഹിച്ചതുപോലെ ദൈവത്തിന്റെ കാഴ്ചപ്പാടിലേക്ക്, അതിന് വേണ്ടത് നമുക്ക് പരിശുദ്ധാത്മാവിന്റെ നിറവാ. നമുക്ക് പ്രാർത്ഥിക്കാം, ദൈവമേ എന്നെ പരിശുദ്ധാത്മാവിൽ നിറയ്ക്കണേ കർത്താവേ.
ആ ഒരു ഇമ്മച്യൂരിറ്റിയിൽ നിന്ന് കർത്താവ് എന്നെ വിടുവിക്കണമേ. ഈർഷയിൽ നിന്ന്, പ്രണക്കത്തിൽ നിന്ന് എന്നെ വിടുവിക്കണേ. കർത്താവ് പലരുമായുള്ള ബന്ധം ഞാൻ കട്ട് ചെയ്തിട്ടുണ്ട്. കർത്താവെ എന്നെ അതൊന്ന് റീസ്റ്റോർ ചെയ്യാൻ എന്നെ സഹായിക്കണേ കർത്താവെ. ഒരു സമാധാന പുത്രനാക്കി എന്നെ മാറ്റണേ കർത്താവെ. എല്ലാ മനുഷ്യരോടും സമാധാനം ആചരിച്ച് ശുദ്ധീകരണം പ്രാപിക്കുവാനായിട്ട് എന്നെ സഹായിക്കണേ കർത്താവെ.
ഈ സന്ദേശം ശ്രവിക്കുക മൂലം നിങ്ങളുടെ ഹൃദയത്തിൽ നല്ല ചില ആഗ്രഹങ്ങൾ ഉൾക്കൊള്ളപ്പെട്ടുവെങ്കിൽ ഞങ്ങൾ കൃതാർത്ഥരായി. കൂടുതൽ ആത്മീയ സന്ദേശങ്ങൾ കേൾക്കുവാൻ www.charismaticassembly.org എന്ന വെബ്സൈറ്റ് സന്ദർശിക്കാം.